പടച്ചവന്റെ കൽപ്പന അനുസരിക്കുന്നതിന് പകരം ഇബിലീസിന്റെ ശബ്ദം ആദമും ഹവയും കേൾക്കുവാൻ തുടങ്ങിയത് മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് പടച്ച റബ്ബുമായി മനുഷ്യർക്കുണ്ടായിരുന്ന നല്ല ബന്ധം അറ്റുപോയി. അങ്ങനെ അവർ പാപവും അതിന്റെ അനന്തരഫലമായ മരണം എന്തെന്നും അറിയുന്നവർ ആയിത്തീർന്നു. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർ ഇലകൾ ഉപയോഗിച്ചു. അങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഒളിക്കുവാനും ശ്രമിച്ചു. പക്ഷെ അല്ലാഹു ഈ ആവരണം ഇഷ്ടപ്പെട്ടില്ല. അതിനു പകരം പടച്ചവൻ മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് ഉടുപ്പുണ്ടാക്കി അവരെ മറച്ചു. അവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി പടച്ചവൻ ആദ്യമായി ഒരു മൃഗബലി നടത്തി. ആദമനും ഹവായിക്കും കായേൻ ആബീൽ എന്ന രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരു ദിവസം കായേൻ പടച്ചവൻ അവന്റെ കൃഷിഫലങ്ങളിൽ നിന്നും ഒരു ബലി നൽകി. എന്നാൽ ആബേൽ ഒരു മൃഗത്തെ ബലി അർപ്പിച്ചു, ഒരു രക്തബലി. അല്ലാഹു കായേന്റെ ബലി കൈക്കൊള്ളാതെ ഹാബീലിന്റെ ബലി കൈക്കൊണ്ടു. എന്തുകൊണ്ട്? കാരണം പാപത്തിന്റെ ഫലം മരണവും പാപം പടച്ചവന്റെ അടുക്കിൽ നിന്നും നമ്മെ അകറ്റുന്നതുമാണ്. അതിന് നാം വില അവന് കൊടുത്തേ മതിയാകും. ആ വില ജീവനാണ്. കായേന്റെ അസൂയ നിമിത്തം അവൻ തന്റെ സഹോദരനായ ആബേലിനെ കൊന്നു. അങ്ങനെ ഒരു വലിയ മനുഷ്യരാശിയെ ഇരുട്ടിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ മോശമായി തീർന്നതിനാൽ അല്ലാഹു പറഞ്ഞു, ഭൂമിയിൽ ആർക്കും ജീവിക്കുവാൻ അർഹതയില്ല, നൂഹിനും കുടുംബത്തിനും അല്ലാതെ. അല്ലാഹു നൂഹിനെ ഒരു കപ്പൽ വലിയ ഒന്ന് ഉണ്ടാക്കുവാൻ വിളിച്ചു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാനും കൽപ്പിച്ചു. പാപത്തിനുള്ള ന്യായവിധി വരുന്നു. രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ കരുണയ്ക്കും ഒരേ ഒരു മാർഗം, ആ കപ്പൽ. അവരത് കേട്ട് ചിരിക്കുകയും നൂഹിനെ പരിഹസിക്കുകയും ചെയ്തു. ആകാശത്തു നിന്നും മഴ പെയ്തു. ആഴത്തിൽ നിന്നും വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. ജനം അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ വെള്ളപ്പൊക്കം ഭൂമിയിൽ എല്ലാ ജനങ്ങളെയും ജീവജാലങ്ങളെയും നശിപ്പിച്ചു. ലോകം അവരുടെ പാപത്താൽ നശിച്ചുപോയി. നൂഹും അവന്റെ കുടുംബവും ആ കപ്പലിൽ കയറിയ മൃഗങ്ങളുമല്ലാതെ ആരും രക്ഷപ്പെട്ടില്ല. അടുത്തതായി ഇബ്രാഹിം വന്നു. അള്ളാഹു അവനോട് തന്റെ ഏക മകനെ ഒരു മലയിൽ ബലിയർപ്പിക്കുവാൻ കൽപ്പിച്ചു. ഇബ്രാഹിമിന് ഇത് വിഷമമുണ്ടാക്കിയെങ്കിലും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. തനിക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കുവാൻ മകനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോയി. തന്റെ മകനെ യാഗമർപ്പിക്കുവാൻ തുടങ്ങുന്ന തൊട്ടു മുൻപ് അള്ളാഹു അത് തടയുകയും മകന് പകരം ഒരു മൃഗത്തെ നൽകുകയും ചെയ്തു. ആ മൃഗം തന്റെ മകനെ വീണ്ടെടുത്തു, പകരം അർപ്പിക്കപ്പെട്ടു. ആ മകനെ തിരികെ കൊടുത്തു. രക്തത്തിന് പകരം രക്തം, ജീവന് പകരം ജീവൻ. 400 വർഷങ്ങൾക്ക് ശേഷം പടച്ചവൻ മൂസായെ മിസ്രയീമിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുവാൻ അയച്ചു. പക്ഷെ ഈജിപ്തിലെ രാജാവായ ഫിർഔൻ ഇത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അള്ളാഹു 10 ബാധയച്ച് അവനെ ശിക്ഷിച്ചു. അവസാനത്തെ ബാധയിൽ അള്ളാഹു അത്രായേലിനെ അയച്ച് മിസ്രയീം ജനത്തിലെ എല്ലാ വീടുകളിലെ ആദിജാതന്മാരെയും കൊല്ലിച്ചു. ജനത്തോട് ഒരാട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ച് അതിന്റെ രക്തം വീട്ടുപടിക്കൽ പുരട്ടുവാൻ കൽപ്പിച്ചു. അസ്രായേൽ ഈ രക്തം കണ്ടാൽ വീട്ടിനകത്തുള്ളവർ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കും. അല്ലാഹുവിന്റെ ഈ കൽപ്പന അനുസരിക്കുന്ന യഹൂദനോ മിത്രേയമനോ അടിമയോ സ്വതന്ത്രനോ ആരായിരുന്നാലും അവരുടെ കുട്ടി മരണത്തിൽ നിന്നും രക്ഷപ്പെടും. അല്ലെങ്കിൽ അന്ന് രാത്രി മൂസ പ്രവചിച്ചതുപോലെ സംഭവിച്ചു. വലിയൊരു നിലവിളി മിസ്രയീമിൽ യാഗമർപ്പിക്കുവാൻ മടി കാണിച്ച എല്ലാ വീടുകളിൽ നിന്നും ഉയർന്നു. പിന്നീട് മൂസ നബി ജനത്തിന് അവരുടെ പാപങ്ങൾ മറയ്ക്കുവാനുള്ള കർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ച് തൗറാത്ത് നൽകി. പാപം ചെയ്യുന്ന വ്യക്തി പുരോഹിതന്റെ അടുക്കൽ ഒരു മൃഗത്തെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുവരണം. പുരോഹിതൻ അതിന്റെ തലയിൽ കൈവയ്ക്കും. അങ്ങനെ അവന്റെ പാപങ്ങൾ അതിന്മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ മൃഗത്തെ യാഗമർപ്പിക്കുന്നു, അതിന്റെ രക്തം ചിന്തപ്പെടുന്നു, അവന്റെ പാപം മറയ്ക്കപ്പെടുന്നു. ദാവൂദ് രാജാവും പ്രവാചകന്മാരും മൂസയ്ക്ക് നൽകിയ തൗറാത്ത് അനുസരിച്ചു. പക്ഷേ അവർ ചിന്തിക്കുവാൻ തുടങ്ങി, ഈ മൃഗങ്ങളുടെ രക്തം വാസ്തവമായി മനുഷ്യരുടെ പാപങ്ങൾ മറയ്ക്കുന്നുവോ? ഒരുപക്ഷെ അവ ഭാവിയിലേക്കുള്ള അടയാളങ്ങളും രൂപകങ്ങളും ആയിരിക്കുമോ? ദാവൂദ് വരാനുള്ള ഒരുവനെ കുറിച്ച്, ഒരു രാജാവിനെ കുറിച്ച്, ഒരു മസീഹിനെ കുറിച്ച് പ്രവചിച്ചു. അവൻ ദാവൂദ് രാജാവിന്റെ വംശാവലിയിൽപ്പെട്ട ഒരുവനായിരിക്കും. അവൻ ഭരണം നടത്തും, അത് അധികാരത്തോടുകൂടി ആയിരിക്കും. എന്നാൽ താഴ്മയുള്ളവനും മനസ്സലിവുള്ളവനും ആയിരിക്കും. ഈ മസീഹ പാപമില്ലാത്തവനും കുറ്റമറ്റവനും നിഷ്കളങ്കനുമായിരിക്കും. താൻ വളരെ വേദന അനുഭവിച്ച് മരിക്കുകയും ഒരു പരമയാഗമായി തീരുകയും ചെയ്യും. അവൻ ഏറ്റവും മഹത്തായ യാഗമായി തീരും. ആരും തനിക്ക് ഒരു ഭവനം നൽകാത്തതുകൊണ്ട് ഈസാ മസീഹ് ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു. അവൻ ഒരു കന്യകയിൽ കളങ്കമില്ലാത്തവനായി ജനിച്ചു. രാജവംശത്തിൽപ്പെട്ടവനെങ്കിലും പാവപ്പെട്ടവൻ. ദാവൂദ് രാജവംശജൻ. പാവപ്പെട്ട ഇടയന്മാരും സമ്പന്നന്മാരായ കിഴക്കു നിന്നുള്ള വിദ്വാൻമാരും നവജാത ശിശുവിനെ ബഹുമാനിക്കുവാനും അവൻ ദൈവം അയക്കാനിരിക്കുന്നവൻ, വേദപുസ്തകം വാഗ്ദത്തം ചെയ്ത മസിഹ തന്നെയെന്ന് സാക്ഷീകരിക്കുവാൻ വന്നു. ഈസാ നബി സ്നേഹവും സത്യവും താഴ്മയും പ്രസംഗിച്ചു. താൻ സാധാരണക്കാരനായ ഒരു ആശാരിയെങ്കിലും അസാധാരണക്കാരനായ ഒരു താത്വികനും ആയിരുന്നു. അള്ളാഹുവിനേക്കാൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന കപടമത നേതാക്കളെ താൻ വിമർശിച്ചു. എന്നാൽ പാവപ്പെട്ടവരും താഴ്മയുള്ളവരും പാപികളും തന്നെ സ്നേഹിച്ചു. ചെകിടരെയും അന്ധരെയും അംഗവൈകല്യം വന്നവരെയും ഭൂതബാധിതരെയും താൻ സൗഖ്യമാക്കി. മരിച്ചവർക്ക് പോലും ജീവൻ തിരിച്ചു നൽകി ജീവിപ്പിച്ചു. ഭവനരഹിതൻ, നാടോടിയായ ഗുരു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ യഥാർത്ഥ മുഴു ജീവിതത്തിലേക്ക് ക്ഷണിച്ച വിപ്ലവകാരി. ഈസാ നബി അള്ളാഹുവിനെ പിതാവെന്ന് വിളിച്ചു. മനുഷ്യർക്ക് സർവശക്തൻ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്നുവെന്ന് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന് മനുഷ്യരെ തന്റെ മക്കളെന്ന് സംബോധന ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർ ഇപ്പോഴും പാപികളും അള്ളാഹു വിശുദ്ധനും ആയിരുന്നു. ആദം നബിയിൽ തുടങ്ങിയ മനുഷ്യന്റെ പാപം മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരുന്നു. മസീഹ് ഈസായ്ക്ക് താൻ അവരെ അള്ളാഹുവിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്ന് അറിയാമായിരുന്നു. യഹിയ മസീഹ് ഈസായുടെ വരവിനെ കുറിച്ച് പ്രവചിച്ച് ഇങ്ങനെ പറഞ്ഞു: ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന അള്ളാഹുവിന്റെ കുഞ്ഞാട് ഇതാ. ഈസാ ആയിരുന്നു ആ മസീഹ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, പരമയാഗമായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഒരിക്കലും പാപം ചെയ്യാത്തവൻ. അവൻ വിശുദ്ധനായിരുന്നു, കളങ്കം ലേശമില്ലാത്തവൻ, സമ്പൂർണനും പാപത്തിന്റെ മറുവില കൊടുക്കുവാൻ യോഗ്യനും ആയിരുന്നു. പാപമില്ലാത്തവൻ കുറ്റവാളികൾക്ക് പകരമായി, വിശുദ്ധനായവൻ പാപികളായ ജനങ്ങൾക്ക് പകരമായി. അവൻ അത് ചെയ്തത് തന്റെ പിതാവിന് വേണ്ടിയായിരുന്നു. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പകരമായി അവരെ അവരുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ആദം നബി നഷ്ടപ്പെടുത്തിയത് തിരികെ നൽകുവാൻ, അള്ളാഹുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കുവാൻ. ഈസാ നബി കുരിശിൽ മരിച്ചത് യഹൂദന്മാർ നിമിത്തമല്ല, റോമക്കാർ നിമിത്തമോ അല്ല, പക്ഷേ അത് അള്ളാഹുവിൻ്റെ രക്ഷയ്ക്കുള്ള പദ്ധതിയായിരുന്നു. പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടതുപോലെ ഈസാ ലജ്ജ ഉളവാക്കുന്ന ഈ മരണം നേരിടേണ്ടി വന്നു. ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ അവൻ അള്ളാഹുവിന്റെ കുഞ്ഞാടായി വന്നു, താങ്കളുടെയും എന്റെയും. പക്ഷേ അവിടെ അവസാനിച്ചില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹു ഈസായെ ഉയർപ്പിച്ചു. ഈസായെ മരണപാശങ്ങളിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്കൊരു വാഗ്ദത്തമായി അവരും നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. ഇതിനുശേഷം ഈസാ തന്റെ ശിഷ്യന്മാർക്ക് താൻ വീണ്ടും വരുമെന്ന വാഗ്ദത്തം നൽകി. പക്ഷേ ഇനി വരുന്നത് ഒരു രാജാവായും ന്യായാധിപനായും ആയിരിക്കും. ഈ മസീഹ മനുഷ്യരാശിക്ക് അള്ളാഹുവിന്റെ ദാനമാണ്. അവർ ഒരിക്കലും അവരുടെ പാപങ്ങളിൽ മരിക്കരുത്. സ്നേഹവാനായ അള്ളാഹുവിൽ നിന്ന് അകന്നു മാറരുത്. ഈസായുടെ പരമയാഗം അവർക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചാൽ അവർക്ക് അള്ളാഹുവിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. പക്ഷേ ഏത് ദാനത്തെയും പോലെ അത് താങ്കൾ കരസ്ഥമാക്കണം.